ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കോർപ്പറേറ്റ് നിയമം ഭേദഗതി ബിൽ 2026 കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിനൊപ്പം വോട്ടെടുപ്പ് നടക്കുന്ന അസമിലും പുതുച്ചേരിയിലും നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ഇതുവരെ പത്രിക സമർപ്പിച്ചത് 341 സ്ഥാനാർത്ഥികൾ. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. രാജ്യത്ത് പെട്രോളിനോ ഡീസലിനോ ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ അസംസ്കൃത എണ്ണയുമായി അക്വാടൈറ്റൻ കപ്പൽ കർണാടകയിലെ മംഗളൂരുവിലെത്തി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ന് 30 സർവീസുകൾ നടത്തും. ഇന്ത്യൻ ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ അനാഹത് സിംഗിനും അഭയ് സിംഗിനും കിരീടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008, കമ്പനീസ് ആക്ട് 2013 എന്നിവ ഭേദഗതി ചെയ്യുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. രാജ്യസഭയിൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കും. കേന്ദ്ര സായുധ പോലീസ് സേനകളിലെ ഗ്രൂപ്പ് എ ജനറൽ ഡ്യൂട്ടി ഓഫീസർമാരുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും നിയമനം, സേവന വ്യവസ്ഥകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പൊതുചട്ടങ്ങൾ നിയന്ത്രിക്കുക എന്നതാണ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. കേരളത്തിനൊപ്പം വോട്ടെടുപ്പ് നടക്കുന്ന അസമിലും പുതുച്ചേരിയിലും നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. വിവിധ മുന്നണികളുടെ പ്രചാരണം ഊർജിതമായി തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിന് കേരളത്തിലെത്തും. വിശദാംശങ്ങളിലേക്ക്.
കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് 3 അവസാനിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. രാവിലെ 11 മുതൽ പത്രിക സമർപ്പിക്കാം. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാം. കേരളത്തിൽ ഇതുവരെ 341 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം വിവിധ മുന്നണികളുടെ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനായി കേരളത്തിലെത്തും. ബിജെപിക്കായി പ്രധാനമന്ത്രിയും മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷാ, ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ എന്നിവരും കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽഗാന്ധി എന്നിവർ കേരളത്തിലെത്തും. രാഹുൽഗാന്ധിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനം ഈ മാസം 25 കോഴിക്കോട് ആരംഭിക്കും. CPIM നേതാക്കളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങിയവരും പ്രചാരണത്തിൽ സജീവമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കേരളത്തിൽ ഇതുവരെ 341 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തിരുവനന്തപുരം 23, കൊല്ലം 23, പത്തനംതിട്ട 7, ആലപ്പുഴ 25, കോട്ടയം 22, ഇടുക്കി 8, എറണാകുളം 29, തൃശൂർ 43, പാലക്കാട് 35, മലപ്പുറം 30, കോഴിക്കോട് 39, വയനാട് 9, കണ്ണൂർ 33, കാസർഗോഡ് 11 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECINET മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരമാവധി വോട്ടർ സൌഹൃദമാക്കാനുള്ള നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോളിംഗ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൌകര്യങ്ങളും സഹായവും ഉറപ്പാക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകി. വോട്ടെടുപ്പ് ദിവസം 218,807 പോളിംഗ് സ്റ്റേഷനുകളിൽ ഓരോന്നിലും വോട്ടർമാർക്ക് വേണ്ട കുടിവെള്ളം, തണലുള്ള കാത്തിരിപ്പ് സ്ഥലം, ജലസൌകര്യമുള്ള ശുചിമുറി, മതിയായ വെളിച്ചം, ഭിന്നശേഷിക്കാർക്കായി റാമ്പ് സൌകര്യം എന്നിവ ഉറപ്പാക്കണം. വോട്ട് ചെയ്യാൻ വരിയിൽ കാത്തു നിൽക്കേണ്ടി വന്നാൽ വോട്ടർമാർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ബെഞ്ചുകൾ ക്രമീകരിക്കാനും CEOമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ഒന്നാംഘട്ട റാൻഡമൈസേഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രിസൈഡിംഗ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ, മൈക്രോ ഒബ്സർവർമാർ എന്നിവർക്ക് നാളെ മുതൽ പരിശീലനം നൽകും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമപ്രവർത്തകർക്കായി തയ്യാറാക്കിയ വോട്ടറിവ് കൈപ്പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യും. തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പ്രകാശനം നിർവഹിക്കും. പശ്ചിമബംഗാളിൽ SIR ശേഷമുള്ള ആദ്യ സപ്ലിമെന്ററി വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ അറിയിച്ചു. പട്ടികയിൽ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ വോട്ടർമാർക്ക് ECINET ആപ്പ് അല്ലെങ്കിൽ കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായും ജില്ലാ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ ഓഫീസുകളിൽ ഓഫ്ലൈനായാലും അപ്പീൽ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു. രാജ്യത്തെ പെട്രോളിയം, എണ്ണ, വാതകം, വൈദ്യുതി, വളം തുടങ്ങിയ മേഖലകളിലെ സ്ഥിതി യോഗം അവലോകനം ചെയ്തു. രാജ്യത്ത് പെട്രോളിനോ ഡീസലിനോ ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ LPGയുടെ 20% കൂടി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കും. റെസ്റ്റോറന്റുകൾ, വ്യാവസായിക ക്യാന്റീനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന മറ്റു മേഖലകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് അധിക വിഹിതം നൽകുക. ഗാർഹിക LPG സിലിണ്ടർ വിതരണം സാധാരണ നിലയിലാണെന്നും സർക്കാർ വ്യക്തമാക്കി. റഷ്യൻ അസംസ്കൃത എണ്ണയുമായി അക്വാടൈറ്റൻ കപ്പൽ കർണാടകയിലെ മംഗളൂരുവിലെത്തി. അമേരിക്കയിൽ നിന്ന് ദ്രവീകൃത പെട്രോളിയം വാതകവുമായി പൈക്കിസ് പയനിയർ എന്ന ചരക്ക് കപ്പലും മംഗളൂരു തുറമുഖത്തെത്തി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനെ നേരിടാൻ ഇസ്രായേലിനോടും അമേരിക്കയോടുമൊപ്പം പങ്കുചേരാൻ ലോക നേതാക്കൾ അഭ്യർത്ഥിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇസ്രായേൽ നഗരങ്ങളായ അറാദിലും ഡിമോണയിലും ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പരാമർശം. വിശദാംശങ്ങളിലേക്ക്.
തെക്കൻ ഇസ്രായേലിലെ ആരാദിലും ഡിമോണയിലും ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ 100+ പേർക്ക് പരിക്കേറ്റു. ഡിമോണ പട്ടണത്തിൽ നിന്ന് 13 km അകലെയുള്ള ഒരു ആണവ കേന്ദ്രമായിരുന്നു ഇറാനിയൻ ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നും ഇസ്രായേൽ അറിയിച്ചു. ആക്രമണ സ്ഥലം ഇസ്രായേൽ പ്രധാനമന്ത്രി സന്ദർശിച്ചു. അതേസമയം നതാൻസ് ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയായാണ് തിരിച്ചടിയെന്ന് ഇറാൻ വ്യക്തമാക്കി. വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയുടെ നേർക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഗൾഫ് രാജ്യങ്ങളിലേക്ക് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ന് 30 സർവീസുകൾ നടത്തും. 2 വിമാന കമ്പനികളും ജിദ്ദയിലേക്ക് ഷെഡ്യൂൾ ചെയ്ത സർവീസുകളും തടസ്സമില്ലാതെ തുടരും. ഇന്ത്യയ്ക്കും സൌദി അറേബ്യയ്ക്കുമിടയിൽ ആകെ 10 സർവീസുകളുണ്ടാകും. ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിലേക്കും അഡ്ഹോക് സർവീസുകൾ നടത്തും. ബംഗളൂരു, കോഴിക്കോട്, മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ഉണ്ടാകും. ഇന്ത്യൻ ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ടോപ് സീഡും നിലവിലെ ചാമ്പ്യനുമായ അനാഹത് സിംഗ് വനിതാ സിംഗിൾസ് കിരീടം നേടി. ഇന്ത്യയുടെ അഭയ് സിംഗ് പുരുഷ സിംഗിൾസ് കിരീടവും നേടി. വനിതാ സിംഗിൾസിൽ ഈജിപ്ഷ്യൻ താരത്തെയാണ് അനാഹത് പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസിൽ വീർ ചത്രാനിയെ തോൽപ്പിച്ചാണ് അഭയ് സിംഗിന്റെ നേട്ടം. ഫിഡെ വനിതാ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് ഇന്ത്യയുടെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ കൊനേരു ഹംപി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് താരം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഈ മാസം 28 സൈപ്രസിൽ ആരംഭിക്കുന്ന ടൂർണമെന്റ് April 16 അവസാനിക്കും. ഒമാനിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ച പാലക്കാട് തൃത്താല സ്വദേശികളായ യൂസഫ്, ഷംല എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. യൂസഫിന്റെ ഉമ്മ റംലയെ വെള്ളപ്പാച്ചിലിൽ കാണാതായി. ഒമാൻ സിവിൽ ഡിഫൻസ് ആന്റ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മിന്നൽ പ്രളയത്തിൽ അകപ്പെടുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 9 4 കുട്ടികൾ ഉൾപ്പെടെ 6 രക്ഷപ്പെട്ടു. ഇന്ന് ലോക കാലാവസ്ഥാ ദിനം. 1950 March 23 ലോക കാലാവസ്ഥാ സംഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും March 23 ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത്. ഒബ്സർവിംഗ് ടുഡേ, പ്രൊട്ടക്ടിംഗ് ടുമാറോ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കാലാവസ്ഥ അവബോധം മെച്ചപ്പെടുത്തുന്നതിനും ശാസ്ത്രം, നയം, കമ്മ്യൂണിറ്റി പ്രവർത്തനം എന്നിവ എടുത്തു കാണിക്കുന്നതിനുമുള്ള ആഗോള ശ്രമത്തിന്റെ ഭാഗമായാണ് ദിനാചരണം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നാളെ വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 38°C വരെയും കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37°C വരെയും തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 36°C വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി ശബരിമല നട തുറന്നു. ഇന്ന് നടക്കുന്ന കൊടിയേറ്റത്തോടെ ഉത്സവത്തിന് ആചാരപരമായി തുടക്കമാകും. April 1 ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവത്തിന് സമാപനമാകും. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലോക ജലദിന കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി CR പാട്ടീൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. കോർപ്പറേറ്റ് നിയമം ഭേദഗതി ബിൽ 2026 കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിനൊപ്പം വോട്ടെടുപ്പ് നടക്കുന്ന അസമിലും പുതുച്ചേരിയിലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ഇതുവരെ പത്രിക സമർപ്പിച്ചത് 341 സ്ഥാനാർത്ഥികൾ. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. രാജ്യത്ത് പെട്രോളിനോ ഡീസലിനോ ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ അസംസ്കൃത എണ്ണയുമായി അക്വാടൈറ്റൻ കപ്പൽ കർണാടകയിലെ മംഗളൂരുവിലെത്തി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ന് 30 സർവീസുകൾ നടത്തും. ഇന്ത്യൻ ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ അനാഹത് സിംഗിനും അഭയ് സിംഗിനും കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.